Yesterday we were seeing how God tests us.
ഇന്നലെ നാം ശ്രദ്ധിക്കുകയുണ്ടായി ദൈവം നമ്മെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുക ശുശ്രൂഷ ഏൽപ്പിക്കണമെന്ത് എങ്ങനെയാണ് നമ്മെ ശോധന കഴിക്കുന്നത് പരിശോധിക്കുന്നതാണ്.
And he tests us to see whether we will put him first in everything.
കർത്താവ് നമ്മെ പരിശോധിക്കുന്നതിന്റെ ഉദ്ദേശം ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നാം കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നോ ഇല്ലയോ എന്ന് അറിയേണ്ടതിനാണ്.
And he honors those who do that.
അങ്ങനെ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരെ ദൈവം മാനിക്കും.
If we find that some believers experience more of God's blessing, it's because God is not partial.
ചില വിശ്വാസികൾ കൂടുതലായ അളവിൽ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിനായി ദൈവം മുഖപക്ഷം ഉള്ളവനായതുകൊണ്ടല്ല അങ്ങനെ ചെയ്യുന്നത്.
Some get 30 fold, some 60 fold, some 100 fold.
ചിലർ വിതയ്ക്കപ്പെടുന്ന വിത്തിന്റെ വിളവായി 30 മേനി വിളയുമ്പോൾ ചിലർ 60 മറ്റു ചിലർ 100 മേനിയും വിളയുന്നു.
Some people have decided to put God first in every area of their life.
100 മേനി വിളയുന്നതാരാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ തീരുമാനിച്ചവരും അങ്ങനെ
ചെയ്യുന്നു. The wisest people on the face of the earth.
ഭൂമിയുടെ മുഖത്ത് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ജ്ഞാനമുള്ളവർ ഇങ്ങനെയുള്ളവരാണ് എന്ന് പറയാം.
A lot of very religious people who look very spiritual are not wise.
ആത്മീയരെന്ന് മറ്റുള്ളവർ പലരും ധരിക്കുന്ന മതഭക്തരായിരിക്കുന്ന ആളുകൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നവരേ അല്ല.
And I want you to really ask God to give you light. What is the difference between being a religious person and a spiritual person?
മതഭക്തിയുള്ള ഒരാളും ആത്മീയനായ ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത്
ഫസ്റ്റ് ഓഫ് ആൾ ഫോർ യുവർ സെൽഫ്.
ഒന്നാമതായി നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ആ വെളിച്ചമുണ്ടാകണം.
സെക്കൻഡ്ലി സോ ദാറ്റ് യു ക്യാൻ, if you are an elder, you certainly need to discern others in your church who is religious and who is spiritual.
സഭയിലെ ആത്മീയ ഉത്തരവാദിത്തമുള്ള സഹോദരന്മാർ വിശേഷിച്ചും
നാം ആ കാര്യം ചിന്തിച്ചു. മത്തായി 15 അധ്യായത്തിന്റെ 14 വാക്യത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്.
So if I don't discern that, I'll be wasting my time with Pharisees.
മതഭക്തരായിരിക്കുന്നവരെയും ആത്മീയ താല്പര്യമുള്ളവരെയും വേർതിരിച്ച് അറിയുവാൻ എനിക്ക് വിവേചനമില്ലെങ്കിൽ ഞാൻ പരീശന്മാർക്ക് വേണ്ടി എന്റെ സമയം
പാഴാക്കുകയായി. 24 hours a day.
എനിക്ക് എന്റെ ഒരു ദിവസത്തിൽ 24 മണിക്കൂറേ ഉള്ളൂ മറ്റെല്ലാവരെയും പോലെ. ഏറ്റവും ഉത്തമമായ നിലയിൽ എനിക്ക് ദൈവം തന്നിരിക്കുന്ന സമയത്തെ ഞാൻ ചിലവഴിക്കേണ്ടതുണ്ട്. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മതഭക്തി മാത്രം നിറയുന്നവർക്ക് വേണ്ടി എനിക്ക് ഒട്ടും
സമയമില്ല. 25% of people in your church.
ഒരുപക്ഷെ
സഭയിൽ കൂടി വരുന്ന വ്യക്തികളിൽ നാലിൽ ഒന്ന് മാത്രമേ കാണുകയുള്ളൂ ആ മനോഭാവമുള്ളവർ.
Rest of them can come and sit in the meeting, listen to the message and go home.
ബാക്കിയുള്ള 75% പേർക്ക് മീറ്റിംഗുകൾക്ക് വരാം, അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ
കേൾക്കാമെന്ന്
കുഴപ്പമില്ല. നാം വളരെ വിശാലഹൃദയമുള്ളവരായിരിക്കണം, പക്ഷെ അവർക്ക് വേണ്ടി പാഴാക്കുവാൻ എനിക്ക് സമയം.
Many elders try to be more spiritual than Jesus and make a mess of their church.
പല മൂപ്പന്മാരും കർത്താവായ യേശുക്രിസ്തുവിനേക്കാൾ അധികം ആത്മീയരാകുവാൻ ശ്രമിച്ച് അവരുടെ സഭയെ ഈ നിലയിൽ
distinguish between religious and spiritual people.
അതിന്റെ കാരണം അവരെ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കത്തില്ല, മതഭക്തരായ വ്യക്തികളും ആത്മീയരും തമ്മിലുള്ള വ്യത്യാസം വിവേചിക്കാൻ അവർക്ക് കഴിയുന്നില്ല
എന്നാണ് കാരണം.
നമ്മുടെ സഭയിൽ കണ്ടുവരുന്ന മറ്റൊരു പിശക് ഞാൻ പറയാം.
Like in the prosperity gospel churches, they think that Christianity is for the rich.
ഈ സമ്പദ്സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന ഈ കാലത്തെ സഭകളില് അവര് പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതും കേട്ടാൽ നമുക്ക് തോന്നും സഭ എന്ന് പറയുന്നത് സമ്പത്തുള്ളവർക്ക് വേണ്ടിയുള്ള ഇടമാണ്.
ആൻഡ് ദ പാസ്റ്റേഴ്സ് ഓൾസോ ഇൻ സച്ച് ചർച്ചസ് ഗോ ആഫ്റ്റർ ദ റിച്ച് പീപ്പിൾ.
അങ്ങനെയുള്ള സഭകളിലെ ശുശ്രൂഷകന്മാരും സമ്പന്നരായിരിക്കുന്നവരെ തേടിയാണ് പോകാറുള്ളത്.
ചർച്ചസ് ഇറ്റ് ഇസ് ദി ഓപ്പോസിറ്റ്.
എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ സഭകളിൽ സംഗതി നേരെ എതിർദിശയിലാണ്.
We think the church is for the poor people.
നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് സഭ എന്ന് പറയുന്നത് ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സ്ഥലം.
We look for the poorest and the lowest caste people and try and spend our time with them, encouraging them.
അതുകൊണ്ട് ഏറ്റവും ദരിദ്രരായവര്, വിദ്യാഭ്യാസമില്ലാത്തവര്, ജാതിയിൽ ഏറ്റവും താഴ്ന്നവര്, അവരെയൊക്കെ തെരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടി മുഴുവൻ സമയം ചെലവഴിക്കുന്നതാണ് സഭയുടെ പണി.
I don't believe that.
അതും ദൈവഹിതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
They are wrong and we are wrong.
ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടുകൾ ചെയ്യുന്നത് മുഴുവൻ 100% തെറ്റായ കാര്യമാണെങ്കിൽ ഈ നിലയിൽ നാം ചിന്തിച്ചാൽ നാമും 100% തെറ്റാണ്.
That's one of the warnings the Lord gave to Moses and the Israelites in the Old Testament.
പഴയ നിയമ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തിന് മോശയ്ക്കും ദൈവം ഈ വിഷയത്തിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ ചിന്തിക്കണം.
Exodus 23:3. Don't be partial towards a poor man in a dispute just because he's poor.
23:3. പ്രഭു 23 അധ്യായത്തിന്റെ മൂന്നാം വാക്യം ഇങ്ങനെ പറയുന്നു, ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവനോട് പക്ഷം കാണിക്കരുത്, മുഖപക്ഷം കാണിക്കരുത്.
ജനറലി പീപ്പിൾ ഷോ പാർഷ്യാലിറ്റി ടു ദ റിച്ച്.
പൊതുവെ മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സമ്പന്നരായിരിക്കുന്നവരോടാണ് മുഖപക്ഷം കാണിക്കുന്നത്.
ബട്ട് ദ ലോർഡ് നോസ് ദ പീപ്പിൾ ഹാവ് ദിസ് ഡിസീസ് കോൾഡ് പെൻഡുലമൈറ്റിസ് ആൻഡ് സ്വിംഗ് ടു ദി അദർ വേ, സ്വിംഗ് ആൻഡ് ഷോ പാർഷ്യാലിറ്റി ടു ദ പൂവർ.
എന്നാൽ കർത്താവിനറിയാം മനുഷ്യരായ നമുക്ക് ഈ ഒരു ദിശയിൽ നിന്നും നേരെ എതിർ ദിശയിലേക്ക് നീങ്ങുന്ന ഒരു പ്രവണതയുണ്ടെന്ന്. അതുകൊണ്ടാണ് ഇവിടെ ഈ മുന്നറിയിപ്പ് ദൈവം മോശയ്ക്ക് നൽകിയത്.
ഞാൻ
പറയുന്നതിന് ഭയങ്കരമാണ്. ദൈവസഭ സമ്പന്നർക്കുള്ളതല്ല, ദരിദ്രർക്കുള്ളതല്ല, യേശുക്രിസ്തുവിന്റെ ശിഷ്യരായിരിക്കാൻ മനസ്സ് വച്ചിട്ടുള്ളവർക്കുള്ളതാണ് ദൈവത്തിന്റെ സഭ.
ഐ ഡോണ്ട് ഓണർ എ മാൻ ബിക്കോസ് ഹീസ് ഹൈ കാസ്റ്റ് ഓർ ലോ കാസ്റ്റ് ഓർ റിച്ച് ഓർ പൂവർ.
ഒരു മനുഷ്യൻ ഉന്നത ഗുണജാതനോ താഴ്ജാതിയിൽ ജനിച്ചവനായതുകൊണ്ട് സമ്പന്നനോ ദരിദ്രനോ ആയതുകൊണ്ടല്ല ഞാനൊരു വ്യക്തിയെ
ബഹുമാനിക്കുന്നു. ആ
വ്യക്തി അതൊക്കെയാണ് എനിക്കറിയുന്നത്. അങ്ങനെയുള്ളവരെ ഞാൻ
ബഹുമാനിക്കും.
അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ദൈവത്തിന്റെ സഭയിൽ ബഹുമാനിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട്.
ഗോഡ് ഓൾസോ ഓണർ സച്ച് പീപ്പിൾ.
അങ്ങനെയുള്ളവരെ ദൈവം മാനിക്കുന്നു എന്ന് നാം അറിയണം. സഭയില് കടന്നു വരുന്ന അനേകരുണ്ടായിരിക്കാം, പക്ഷെ ഈ തരത്തിലുള്ളവരെയാണ് ഞാൻ എന്റെ ഹൃദയം കൊണ്ട്
അന്വേഷിക്കുന്നത്.
മറ്റുള്ളവരെ സ്നേഹത്തോളം കർത്താവ് യേശു തന്നെ പറഞ്ഞ വചനം അനുസരിക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. അവരെ നിറവേറ്റുക.
Because of that, a lot of people get offended with me. They are welcome to get offended with me. I still don't have any time for them.
ഈ മനോഭാവം ഞാൻ സൂക്ഷിക്കുകയും പറയുകയും ചെയ്യുന്നതുകൊണ്ട് പലർക്കും എന്നോട് വിഷമമാണ്, ഇടർച്ച ഉണ്ടാകുന്നു. എന്നാൽ അവർക്ക് ഇടർച്ച ഉണ്ടാകട്ടെ, അപ്പോഴും ഞാൻ പറയുന്നു നിങ്ങൾക്ക് വേണ്ടി എനിക്ക് സമയം.
Much they get offended, I say I have no time for religious Pharisee.
അവർ എന്തുമാത്രം ചുണ്ടുപിടിച്ചാലും എന്നോട് പരിഹരിച്ചാലും ഞാൻ
വീണ്ടും
ആരെങ്കിലും എന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പരാതി പറയാണെന്നിരിക്കട്ടെ, ഇന്ന ആള് എന്നോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറി മാനിച്ചില്ല എന്ന് പറഞ്ഞാൽ,
ഐ സോ യു വാണ്ട് ബി എ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ഓർ നോട്ട്.
ഞാൻ ചോദിക്കാറുണ്ട് സഹോദര സഹോദരി, നീ യേശു ക്രിസ്തുവിന് ഒരു ശിഷ്യനായിരിക്കാൻ
ആഗ്രഹിക്കുന്നത്.
ആരെങ്കിലും നിന്നോട് മോശമായി പെരുമാറിയത് കൊണ്ട് ഞാൻ അതിനെന്നെ കിട്ടുകയില്ല. ഈ വിഷയം സംബന്ധിച്ച് നീ ആരെ കുറിച്ചാണോ പരിഭവം വിഷമം പറഞ്ഞത് ആ വ്യക്തിയോട് ഞാൻ സംസാരിക്കാനും
പോകുന്നു.
ദയവായി മോശയുടെ പോവുക അല്ലെങ്കിൽ കോടതിയിൽ പോവുക.
ഐ ആസ്ക്ഡ് ദം ദിസ് ക്വസ്റ്റ്യൻ.
ഞാൻ അവരോട് ഈ ചോദ്യം
ചെയ്യുന്നത്, ദേ ബീറ്റ് ഹിം, ഹാമർഡ് ഹിം, ആൻഡ് ഹിസ് ബ്ലാക്ക് ബാക്ക് വാസ് ഫ്ലോയിങ് വിത്ത് ബ്ലഡ്.
കർത്താവ് യേശു ക്രിസ്തുവിനെ
ളയും അവനെ ഉപദ്രവിക്കും. ക്യാപ്റ്റൻ കോൾഡ് ഇൻ ദ ഡെവൽ.
അവനെ അവനെ കന്നത്തടിക്കുകയും അവന്റെ മുരുകൾ
ചെയ്തത് ഓൾ ദ വിമൻ ഇൻ ജെറുസലം വീപ്പിംഗ്. 23
ഇത്രയധികം പരിതാപകരമായ ഒരവസ്ഥയില് യേശുവിനെ കണ്ട് കുരിശിൽ കൊണ്ടു പോകുന്ന ദൈവപുത്രനെ കണ്ടപ്പോൾ യേശുവിനെ പുത്രിമാർ അവനെ ഓർത്ത് സഹതപിച്ച് കരയാൻ
തുടങ്ങും.
28 വാക്യത്തിൽ നമുക്കത് വായിക്കാൻ കഴിയും. യേശു ഭാരമുള്ള മരക്കുരിശിൽ കൊണ്ടുകൊണ്ട് പോകുമ്പോഴും കരയുന്ന യേശുവിനെയും പുത്രിമാരെ കണ്ടിട്ട് പറഞ്ഞു, എന്നെ ഓർത്ത് നിങ്ങൾ കരയണ്ട.
Don't weep for me.
എന്നെ ഓർത്ത് നിങ്ങൾ കരയണ്ട എന്ന് യേശു പറഞ്ഞു.
So here we see in Luke 23:28
യേശു യെരുശലേം പുത്രിമാരോട് പറഞ്ഞ വചനങ്ങൾ നമുക്ക് വായിക്കാം.
Don't weep for me.
നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട.
I am all right.
എനിക്ക് കുഴപ്പമൊന്നുമില്ല.
They spat on my face, they beat up my back, it's okay.
അവരെന്റെ കന്നത്ത് അടിച്ചിട്ടുണ്ട്, അവരെന്റെ പുറം ചാട്ട കൊണ്ട് അടിച്ച് കീറിയിട്ടില്ല, എങ്കിലും എനിക്ക് എന്നെ ഓർത്ത് കരയാൻ
ഇപ്പോൾ.
കാരണം ഈ അതികഠിനമായ വേദനയിലൂടെ ഭാരത്തിലൂടെ ഞാൻ പോകുമ്പോഴും എന്റെ പിതാവിന്റെ ഇഷ്ടത്തിന്റെ കേന്ദ്രത്തിലാണ് ഞാൻ
ഇപ്പോഴായിരിക്കുന്നത്.
യെരുശലേം പുത്രിമാരെ, നിങ്ങൾ നിങ്ങളെ ഓർത്ത്, നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയണം. കാരണം നിങ്ങൾ ദൈവഹിതത്തിന്റെ കേന്ദ്രത്തിലല്ല, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഹിതത്തിന്റെ സിംഹാസനത്തിലാണ്
ഇരിക്കുന്നത്.
ജീവിതത്തിൽ ആഡംബരത്തിൽ സുഖസൗകര്യത്തിൽ ഒരുപക്ഷെ ജീവിക്കുന്ന നിന്റെ മക്കളെ ഓർത്ത് നീ കരയണം. നീ എന്നെ ഓർത്ത് കരയണ്ട എന്ന് യേശുവിന് പറയാനുണ്ട്.
ഐ ഫോളോ ദാറ്റ് എക്സാക്ട്ലി.
യേശുവിന്റെ അതേ ആത്മാവ് പിന്തുടരുവാനാണ് ഞാൻ
ആഗ്രഹിക്കുന്നത്. I do not shed any tears for my own sorrows, and I never want anybody else to shed any tears for me.
എന്റെ സ്വന്തം ദുഃഖങ്ങൾക്ക് വേണ്ടി എടുക്കുവാൻ എനിക്ക് കണ്ണീരില്ല. മറ്റുള്ളവരെന്നെ അപമാനിക്കുമ്പോൾ ഞാൻ
and I don't want other people to weep for me either.
മറ്റാരും തന്നെ എന്റെ അവസ്ഥ ഓർത്ത് കരയാനും എനിക്ക് താല്പര്യം.
I have no complaints against anybody in the whole world.
ലോകത്തിൽ മുഴുവനും ആരോടും ഒരു പരാതിയുമില്ലാത്തവനായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട്.
ഐ വാണ്ട് ടു ബിൽഡ് എ ചർച്ച് ഓഫ് ഡിസൈപ്പിൾസ് ലൈക്ക് ദാറ്റ്.
ഈ മനോഭാവമുള്ളതായിരിക്കുന്ന ക്രിസ്തു ശിഷ്യരുടെ ഒരു സഭ ഉണ്ടായി കാണാൻ എല്ലാവർക്കും ഞാൻ ആഗ്രഹിക്കുന്നു.
ഹാവ് നോ കംപ്ലൈന്റ്സ്.
ഒരു പരാതിയുമില്ലാത്ത വിശ്വാസികളുള്ള ഒരു സഭ.
ഐ ആം സോ താങ്ക്ഫുൾ ഫോർ ദ സാൽവേഷൻ.
അവരുടെ രക്ഷയെക്കുറിച്ച്, ദൈവത്തിന്റെ ഈ മഹാദാനത്തെക്കുറിച്ച് ഹൃദയത്തിൽ നന്ദി നിറഞ്ഞ് കവിയുന്ന ഒരു ചെറിയ കുട്ടികളുണ്ടെങ്കിലും അതാണ് സഭ.
നോ ടൈം ടു ഫൈൻഡ് ഫോൾട്ട് ആൻഡ് മർമർ ആൻഡ് ഗ്രംബിൾ അബൌട്ട് തിങ്സ്.
മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുവാനും മറ്റുള്ളവരെ കുറിച്ച് പരാതി പറയുവാനും മാത്രം സമയമുള്ളവരെ ഒരുമിച്ച് കൂട്ടുന്നതല്ല ദൈവസഭ. അവർക്കൊണ്ട് എനിക്ക് സമയമില്ല.
ഐ ടെൽ സച്ച് പീപ്പിൾ, പ്ലീസ് ജോയിൻ some other Pentecostal church or brethren assembly, go somewhere there, plenty of them, don't waste your time here.
അങ്ങനെ ഉള്ളവരോട് എനിക്ക് എത്രയും സ്നേഹത്തോടെ പറയുവാനുള്ളത്, ദയവായി നിങ്ങളുടെ സമയം നിങ്ങൾ പാഴാക്കരുത്. ഏതൊരു പെന്തക്കോസ്ത് സഭയിലോ ഒരു ബ്രദർ സഭയിലോ നിങ്ങൾക്ക് പോയി നിങ്ങൾക്ക് അവിടെ സന്തോഷമായി സമയം
ചെലവഴിക്കാം. So many of them, go and give your tithe there and live there, they'll be happy to have you one more member.
എത്രയോ സഭകൾ അങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവര് നിങ്ങൾ ചെല്ലുന്നത് അവർക്ക് സന്തോഷമായിരിക്കും. നിങ്ങളുടെ ദശാംശം മുഴുവൻ അവിടെ കൊടുത്തുകൊള്ളുക. അവിടെ അവർ നിങ്ങളെ സ്വീകരിക്കും. എണ്ണം കൂടുന്നത് കൊണ്ട് അങ്ങനെയുള്ള മനോഭാവമായി നിങ്ങൾ ഇവിടെ തുടരുവാൻ ഞങ്ങൾക്ക്
താല്പര്യമില്ല.
തെറ്റായിരിക്കുന്ന ആത്മാവുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ സഭയെ മലിനമാക്കുകയാണ്.
If you are a bad spirit, go join some other church. Don't waste time here.
തെറ്റായിരിക്കുന്ന ഒരാത്മാവാണ് നിന്നെ ഭരിക്കുന്നതെന്ന് വരികയില്ല. ഇതുപോലുള്ള ഏതെങ്കിലും മറ്റൊരു സഭയില് നിങ്ങൾ പോയി ചേരുക.
We don't hear such preaching, and that's why we have such a lot of shallow, corrupt churches in Christendom.
ഇത്തരത്തിലുള്ള ആയിരിക്കുന്ന സന്ദേശങ്ങള്, പ്രബോധനങ്ങള് ക്രൈസ്തവ സമൂഹത്തിൽ വിരളമായതുകൊണ്ടാണ് സഭകൾ ചുറ്റുപാടും ഇത്രയും മോശമായ നിലയിൽ കാണുന്നത്.
Jesus gathered 11 people with which he shook the world.
കർത്താവിന്റെ ഭൂമിയിലെ ജീവിതത്തിന്റെ ആകത്തുകയായിട്ട് 11 യഥാർത്ഥ ശിഷ്യന്മാരെ ഒരുക്കിയെടുത്തിട്ടാണ് പോയത്. ഈ 11 പേരെ കൊണ്ട് അന്നത്തെ ലോകത്തെ അവൻ കുലുക്കുകയുണ്ടായി.
എന്നാൽ
ഇന്ന് ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന 11,000,000 പേര്, അതിലധികം പേര് കേരളത്തിലുണ്ട്. എന്നാൽ കേരളത്തെ ഒന്ന് ഇളക്കി മറിക്കുവാൻ, തലകീഴ്വാങ്ങിക്കുവാൻ
11,000,000.
അംഗസംഖ്യ കൂടി എന്ന വരിയിലും മറ്റുള്ളവരെ കുറിച്ച് പരാതി പറയുന്ന ആ മനോഭാവത്തോടെയുള്ള ആയിരങ്ങളെ കൊണ്ടൊരു പ്രയോജനം.
I want other people to treat them like big maharajas and maharanis.
പരാതി പറയുന്ന മനോഭാവം മാത്രമല്ല, അവര് മറ്റുള്ളവർ തങ്ങളെ രാജാക്കന്മാരെ പോലെ രാജ്ഞിമാരെ പോലെ കരുതണം, പരിഗണിക്കണം എന്ന്
ആവശ്യപ്പെടുന്നവരാണ്.
എന്നെ ഒരു മഹാരാജാവിനെ പോലെ ആരെങ്കിലും കരുതണമെന്ന് എനിക്ക് താല്പര്യമില്ലാത്തപ്പോൾ തന്നെ ഞാനും മറ്റാരെയെങ്കിലും അങ്ങനെ കരുതാൻ പരിഗണിക്കാൻ
ആഗ്രഹിക്കുന്നു.
നിങ്ങള് ഒരു ദാസനോ ദാസിയോ ആയിരിക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ സഭയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം.
If you want to be a big man, go and find some other church.
നിങ്ങളൊരു വലിയ മനുഷ്യനായി തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സഭ നിങ്ങൾക്കുള്ള ഇടമല്ല, അതിനുള്ള മറ്റൊരു സഭ
കണ്ടെത്തുക.
ഞായറാഴ്ച രാവിലെ നിങ്ങളുടെ മീറ്റിംഗിന് വരുന്ന സമയത്ത് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഊഷ്മളമായ വരവേൽപ്പ്, നിങ്ങളെ രാജകീയമായി സ്വീകരിക്കുകയും ചെയ്യുന്നതൊക്കെ നിങ്ങൾ
പ്രതീക്ഷിക്കുന്നുണ്ട്.
സഭയിലെ മൂപ്പൻ നിന്നെ കണ്ടിട്ട് ചിരിച്ചില്ല, പരിഗണിച്ചില്ല, അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇടർച്ച ഉണ്ടാകുന്നെങ്കിൽ,
അങ്ങനെയാണെങ്കിൽ
എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇതുപോലെയുള്ള ഒരു സഭയിൽ ഇരിക്കാൻ നീ അർഹതയുള്ളവനല്ല.
യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഡിസിപ്ലിൻഷിപ്പ്.
യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുക, ശിഷ്യനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല.
The church is for those who have died to themselves.
അവരുടെ സ്വയത്തിന്, സ്വന്ത താൽപര്യങ്ങൾക്ക് മരിച്ച വ്യക്തികൾക്കുള്ള സ്ഥലമാണ് സഭ.
And that people don't get offended.
മരിച്ച വ്യക്തികള് പരാതി പറയുന്നത് കേട്ടിട്ടുണ്ടോ?
They are not bothered how people treat them.
മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തി മറ്റുള്ളവർ അവരെ എങ്ങനെയാണ് അവരെ പരിഗണിക്കുന്നതെന്നുള്ളത് അവർക്ക് വിഷയമല്ല.
I'm sorry to say, in our churches the standard has gone so down, we have stopped preaching the cross.
നമ്മുടെ മിക്ക സഭകളിലും ക്രൂശിനെ കുറിച്ച് സംസാരിക്കുന്നത് മിക്കവാറും അപ്രത്യക്ഷമായിരിക്കുന്നതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാദേശിക സഭകളുടെ ആത്മീയ നിലവാരം ശോഭനമായി താണുപോയിരിക്കുന്നു.
We are happy that more people are coming.
കൂടുതൽ പേര് സഭകളിൽ വരുന്നു എന്നുള്ള കാര്യം കൊണ്ട് നാം അത് വളരെ സന്തോഷവാന്മാരായി കഴിഞ്ഞിരിക്കുകയാണ്.
I'm not happy.
ആളുകൾ എണ്ണം കൂടുമ്പോൾ എന്റെ ഹൃദയത്തിൽ
സന്തോഷമാണ്.
ദൈവം വെറും അംഗസംഖ്യ കൂടുന്ന കാര്യത്തിൽ സന്തുഷ്ടനാണ് എന്ന് എനിക്ക്
തോന്നുന്നു.
ദൈവത്തിന്റെ ഹൃദയം അന്വേഷിക്കുന്നത് എന്താണെന്നറിയാമോ? എത്ര പേര് വരുന്നു എന്നുള്ളതല്ല, എത്ര പേര് അവരുടെ സ്വയത്തിന് മരിക്കാൻ തയ്യാറുള്ളവരാണ്.
ഹൗ മെനി പീപ്പിൾ ആർ വില്ലിംഗ് ടു ഡൈ എവ്രി ഡേ.
ദിവസം തോറും അവരുടെ സ്വയത്തിന് മരിച്ച് ക്രൂശ് എടുക്കുവാൻ
മനസ്സിനും
മറ്റുള്ളവർ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നത് ചെയ്യാത്തതായ ഒരു കാര്യവും അവരുടെ മനസ്സ് ഇടർച്ച വരുത്തുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്ര പേര് വരാൻ
ആഗ്രഹിക്കുന്നു.
അവരാരെയും പകയ്ക്കുന്നവരല്ല, കാരണം മൃതപ്രായനായ മരിച്ച ഒരാളിന് ആരെയും വെറുക്കുവാൻ കഴിയുകയില്ല.
ഐ ബിലീവ് ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെസ്സേജ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്.
ക്രിസ്തീയ സന്ദേശത്തിൽ ഏറ്റവും കാതലായിരിക്കുന്ന നാം ഗ്രഹിക്കേണ്ട കാര്യം സ്വയത്തിന് മരിക്കുക എന്നുള്ള കാര്യമാണ്.
ബി സ്പെൻഡ് ഫോർ ദ ലോർഡ് മീൻസ് ടു ഡൈ.
കർത്താവിനായി ചിലവായി പോവുക എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ അർത്ഥം നമ്മുടെ സ്വാർത്ഥ താൽപര്യം സ്വയം മരിക്കുക എന്ന.
ഐ ഹാവ് ഡൈ.
ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ മരിച്ചിരിക്കുന്നു.
Romans 6, there's a wonderful verse which many Christians don't understand and don't practice.
റോമലേഖനം 6-ാം അധ്യായത്തിൽ മിക്ക ക്രിസ്തീയ വിശ്വാസികൾക്കും മനസ്സിലായിട്ടില്ലാത്തതും അവർ ജീവിതത്തിൽ അനുവർത്തിക്കാത്തതുമായ ഒരു വചനമുണ്ട്.
This message was not in the Old Testament.
പഴയനിയമകാലത്ത് ഇങ്ങനെയൊരു സന്ദേശം ലഭിച്ചിരുന്നില്ല.
All Christians understand that Christ died for me.
എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്, ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത്.
But what they don't understand is I also died with Christ.
ennalavaru nikkavarku manasilayittillatha mattoru satyam undu. Christu enikku vendi marichappol njanum avanodu kooda marichu.
And therefore, you know, Galatians 2:20, we heard that the other day. That is what it says.
Kazhinja divasam naam Galathiyarkku 2:20 oru sahodaranodu kelkkanidayayi. Adu aanu adinte palanam. Njan Christinodu krushikkappettirikkunnu.
Now let me say, speak very frankly.
ഞാൻ തുറന്ന് നിങ്ങളോട് സംസാരിക്കട്ടെ.
ഐ ബിലീവ് മെനി ഓഫ് യു ആർ റിയലി സീക്കിംഗ് ടു ബി ഫ്രീ ഫ്രം ദ പവർ ഓഫ് സിൻ ഇൻ യുവർ ലൈഫ്.
ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു നിങ്ങളിൽ പലരും പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ശക്തിയിൽ നിന്നും വിടുതൽ പ്രാപിപ്പാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും
പ്രാർത്ഥിക്കുകയും.
എന്നാൽ ആ ജയം, പാപത്തിന്റെ മേലുള്ള ജയം നിങ്ങളിൽ പലർക്കും
Now,
ലഭിച്ചിട്ടില്ല അകന്ന് നിൽക്കുകയാണ്.
Listen to the answer.
അതിനുള്ള പരിഹാരം എന്താണെന്ന് ശ്രദ്ധിക്കുക.
Romans 6:7.
റോമലേഖന ആറാം അധ്യായത്തിന്റെ 7 വാക്യം ഇങ്ങനെ പറയുന്നു,
He who has died is free from sin.
അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുന്നു.
That's the only way to be free.
സ്വാതന്ത്ര്യം, മോചനം പ്രാപിക്കാനുള്ള ഏക വഴി മരിക്കുക.
He who died is freed from sin.
ഇവിടെ വായിക്കുന്നത് അങ്ങനെ മരണം അനുഭവിക്കുന്ന വ്യക്തി പാപത്തിൽ നിന്ന് മോചനം സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു.
I know that wherever I have chosen to die, I have become free.
എന്റെ ജീവിതത്തിന്റെ അനുഭവം ഞാൻ പറയാം, ബോധപൂർവമായി ഏതെല്ലാം ജീവിത സാഹചര്യങ്ങളിൽ സ്വയത്തിന് മരണം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടോ അവിടെയൊക്കെയും ഞാൻ വലിയ സ്വാതന്ത്ര്യം അനുഭവിച്ചു. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
പതിനൊന്നാം
വാക്യം, അതുപോലെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്ന് നിങ്ങളെ തന്നെ എണ്ണുക.
See, that word is clear in Malayalam. It's a word which is used for arithmetic.
Kalakka,
count yourself.
Kalakkil sadharana uyogikkunna oru padamaanallo ennuka, count cheyyuka, ennuka ennu parayunnathu. Adhe padamaanu Malayalathil uyogichirikkunnu.
2+2=4. It's very exact.
2+2=4 ennu parayunna pole lalithamaya karyamaanu. Ningale ennuka, count
cheyyuka. 2+2=4.
രണ്ടും രണ്ടും കൂടെ കൂട്ടിയാൽ നാലാണെന്നുള്ളതിന് രണ്ട് അഭിപ്രായമില്ല.
ഇതുപോലെയാണ്,
absolutely sure that you died with Christ. അതുപോലെ തന്നെ 100% നിങ്ങൾക്ക് ഉറപ്പാക്കുവാൻ കഴിയുന്ന കാര്യമാണ്, ഈ ക്രിസ്തു മരിച്ചപ്പോൾ നിങ്ങളും അവനോടുകൂടെ മരിച്ചു.
Don't consider that to be true in your life.
അത് നിങ്ങളുടെ ജീവിത സമയത്തോളം സത്യമാണ് എന്ന് നിങ്ങൾ എണ്ണുന്നില്ലെങ്കിൽ,
I can tell you without any doubt, you will have problems all your Christian life till the day you leave this earth.
അങ്ങനെ നിങ്ങൾ തന്നെ പാപസംബന്ധമായി മരിച്ചവരും എണ്ണുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ക്രിസ്ത്യൻ ജീവിതത്തിന് അവസാനം വരെയും നിങ്ങൾ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമെന്ന് ഞാൻ ഉറപ്പായി പറയുന്നു.
I am amazed at the number of believers who have heard these truths for 30 years. Who still complain and grumble and behave just like unbelievers sometimes.
എനിക്കൽപ്പുണ്ടാറുണ്ട്, കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ സന്ദേശം കേൾക്കുന്ന ചിലരൊക്കെ ഇപ്പോഴും അവിശ്വാസികളെ പോലെ പരാതിയും പെരുമുറുക്കുമുള്ളവരായി തുടരുന്നു എന്നുള്ളത്.
They should have become the sweetest people on the face of the earth, but they are not.
ഭൂമുഖത്തുള്ള ഏറ്റവും അനുഗ്രഹീതരായ, സന്തോഷമുള്ള, സമാധാനമുള്ളവരായി ഇരണ്ടതായിരുന്നു, പക്ഷെ അങ്ങനെയല്ല.
They should have been the most triumphant, victorious, happy people on the face of the earth, but they are not.
ഭൂമിയിലേക്കും വെച്ച് ഏറ്റവും അധികം ജയാളികളും സന്തോഷമുള്ളവരും ആനന്ദമുള്ളവരും ഉള്ളവരാകേണ്ടതായിരുന്നു.
They attend so many meetings, they buy all the CDs.
അവരെ നിരവധി മീറ്റിംഗുകളിൽ സംബന്ധിക്കുകയും സന്ദേശങ്ങളൊക്കെ സിഡിയിലും പുസ്തകങ്ങളെല്ലാം അരച്ചു കലക്കി കുടിക്കുന്നവരാണ്.
ഓൾ ദ കോൺഫറൻസസ്,
ഒരു കോൺഫറൻസ് പോലും മുടക്കാതെ സംബന്ധിക്കുന്നവർ.
ബട്ട് ദേ വോണ്ട് ഡൈ.
ഒറ്റ തകരാറുള്ളൂ, പാപസംബന്ധമായി മരിച്ച ഒരവസ്ഥയിൽ അവരെ തന്നെ എണ്ണുവാൻ അവർക്ക് കഴിയുന്നില്ല.
ആൻഡ് സോ യു സീ ദം ഇൻ ദ സെയിം കണ്ടീഷൻ ഇയർ ആഫ്റ്റർ ഇയർ.
അതുകൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞു പോയാലും അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരാതെ ആദ്യത്തെ അവസ്ഥയിൽ അവർ
തുടരുകയാണ്.
ഏറ്റവും ദുഃഖകരമായ കാര്യം, അവരുടെ ഈ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് അവർക്ക് യാതൊരു
ബോധ്യവുമില്ല.
വീട്ടില് അവര് ക്ഷിപ്രകോപികളാണ്, അതിനെക്കുറിച്ച് അവര് വിചാരിക്കുന്നത് അത് ജീവിതത്തിലെ ഒരു സാധാരണ അനുഭവമാണ്. അവരാകുലചിത്തരായിട്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ട് ദിവസങ്ങൾ കഴിയുന്നു. അവർ വിചാരിക്കുന്നത് ഇതൊക്കെ ജീവിതത്തിലെ സാധാരണ അനുഭവങ്ങളാണെന്ന്.
മണി ആൻഡ് പ്രോപ്പർട്ടി, ദാറ്റ്സ് നോർമൽ.
പണത്തെയും സമ്പത്തിനെയും സ്നേഹിക്കുന്ന മനോഭാവത്തിലാണ് ഇപ്പോഴും അവർ വിചാരിക്കുന്നത്. ഇതൊക്കെ സർവ്വസാധാരണമാണ്. കാരണം സഭയിലെ മറ്റ് ആളുകൾ മിക്കവരും ഇതേ നിലയിൽ തുടരുന്നവരാണ്.
സോ ഹൂം ആർ യു ഗോയിംഗ് ടു ഫോളോ? ജീസസ് ഓർ ദി അദർ പീപ്പിൾ ഇൻ യുവർ ചർച്ച്?
ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ യേശുവിനെയാണോ അനുഭവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, അതോ സഭയിലുള്ള മറ്റ് സഹോദരങ്ങളെയാണോ?
ദ ഈസിയസ്റ്റ് വേ ടു ബാക്ക് സ്ലൈഡ് ഇസ് ടു ഫോളോ അദർ പീപ്പിൾ ഇൻ യുവർ ചർച്ച്.
പിന്മാറാനുള്ളതായിരിക്കും ഏറ്റവും എളുപ്പമാർഗം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ സഭയിലുള്ള മറ്റ് സഹോദരി സഹോദരന്മാരെ അനുകരിച്ചാൽ മതി.
ഇഫ് യു ടേക്ക് മൈ അഡ്വൈസ്,
എന്റെ ആലോചന നിങ്ങൾക്കായി
പങ്കുവയ്ക്കൂ.
നിങ്ങളുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകുവാൻ ഞാൻ പറയുന്ന ആലോചന നിങ്ങൾ ശ്രദ്ധിക്കും.
Run the race looking only unto Jesus.
യേശുവിനെ നോക്കിക്കൊണ്ട് ഓട്ടമോടുക.
See what it says in Hebrews 3.
എബ്രായരുടെ മൂന്നാം അധ്യായത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം.
No, Hebrews keeps on telling us to consider Jesus.
എബ്രായരുടെ തുടർച്ചയായിട്ട് നമുക്ക് ലഭിക്കുന്ന ആഹ്വാനം എന്താണെന്ന് അറിയാമോ? യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക.
It says here, holy brethren, verse chapter 3 verse 1, consider Jesus.
എബ്രായരുടെ മൂന്നിന്റെ ഒന്നിൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക.
What shall I consider in him?
യേശുവിനെ ഏത് കാര്യത്തിലാണ് ഞാൻ ശ്രദ്ധിച്ചു നോക്കേണ്ടത്?
Verse 2.
രണ്ടാം വാക്യം,
He was faithful to the one who appointed him.
തന്നെ നിയമിച്ച് ആക്കിയവന് യേശു വിശ്വസ്തനായിരുന്നു.
He was faithful to the Father who gave him a job to do.
ഭൂമിയിലെ ഒരു പ്രവൃത്തി തികയ്ക്കുവാനായിട്ട് അവന് നൽകിയ സ്വർഗീയ പിതാവിനോട് 100% യേശു
വിശ്വസ്തനായിരുന്നു.
ഈ യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക.
Faithfulness.
വിശ്വസ്തത അവനിൽ നിന്ന് പഠിക്കുക.
What is God looking for in your life?
നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്താണ് അന്വേഷിക്കുന്നത്?
Not whether you are successful, but whether you are faithful.
നിങ്ങൾ എത്രമാത്രം വിജയം കഴിയുന്നു എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ എന്തുമാത്രം വിശ്വസ്തരാണെന്നാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. മത്തായി സുവിശേഷം 25 അധ്യായത്തിൽ ഒരു കാര്യം കൂടെ നിങ്ങളെ കാണിക്കാം.
Matthew 25, we read about a man who went on a long journey, verse 14, and gave different amounts of talents to his servants.
മത്തായി 25:14 നാം പരദേശത്ത് പോയ ഒരു മനുഷ്യനെ കാണുന്ന നമ്മുടെ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു.
To one he gave 5, to another 2, another 1.
ഒരാൾക്ക് 5 താലന്തും മറ്റൊരു 2, വേറെ ഒരാളിന് 1 താലന്തും വീതിച്ചു കൊടുത്തു.
This is a picture of Christ who has gone away and given us different gifts.
വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ട് കടന്നുപോയ കർത്താവായ യേശുക്രിസ്തുവിന്റെ ചിത്രമാണ് നമുക്ക് വിവിധ വരങ്ങൾ അവൻ പകുത്തു നൽകിയിട്ട് പോയി.
He's, when he comes back,
അവൻ മടങ്ങി വരുമ്പോൾ
He says, what have you produced with what I gave you?
ഞാൻ നിനക്ക് നൽകിയതുകൊണ്ട് നീ എന്ത് നേടി എന്ന് നാം ഓരോരുത്തരോടും അവൻ ചോദിക്കുന്നതിന്റെ ഒരു ചിത്രമാണ്.
And one man comes, says, here is 5 talents, verse 20.
ഒരു മനുഷ്യൻ എന്നിട്ട് പറയുകയാണ്, 5 talents നീ എനിക്ക് തന്നത്, ഇതാ 5 ഞാൻ നേടിയിരിക്കുന്നു.
How much did he produce?
അവന് എത്ര കൂടിയാണ് അഞ്ച് താലന്റ് ലഭിച്ചു, 5 അവൻ
സമ്പാദിച്ചു.
അവനോട് യജമാനൻ പറയുന്നത് എന്താണ്? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക്
പ്രവേശിക്കുക. രണ്ട്
താലന്റ് ലഭിച്ചവന് എത്ര കൂടെ നേടി? 2 നേടി.
When you looked at them on earth, this man looked as if he had done more for the Lord than this man. He's got 5, he's got only 2.
5 നേടിയ ഒരാളും 2 നേടിയ ഒരാളിനെയും ഭൂമിയിൽ വെച്ച് നാം ശ്രദ്ധിക്കുമ്പോൾ ആദ്യത്തെ ആള് കൂടുതൽ അധ്വാനിച്ചതായിട്ട് നമുക്ക്
തോന്നുന്നു.
ആ വ്യക്തി കൂടുതൽ വിശ്വസ്തനായിരുന്നില്ലേ എന്ന് നാം
സംശയം.
ആദ്യത്തെ ആളിന് 5 ഇപ്പോൾ കൈവശമുണ്ട്, യജമാനന്റെ അടുക്കൽ കാഴ്ചവെക്കാൻ.
രണ്ടാമത്തെ ആളിന് 2. 23
വാക്യത്തിൽ ഈ 2 കൊണ്ടുവന്നവനോട് യജമാനൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക.
The same reward.
20 വാക്യത്തിൽ ആദ്യത്തെ വ്യക്തിയോട് പറഞ്ഞ അതേ പദങ്ങൾ, അതേ പ്രതിഫലം, ഒരു വ്യത്യാസവുമില്ലാതെയാണ്
അവനും.
നിങ്ങൾ എത്ര പേര് ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്?
That a man who produces 5 gets the same reward as a man who produces 2.
2 നേടിയ ഒരുവനും 5 നേടിയ ഒരുവന് കിട്ടുന്ന അതേ പ്രതിഫലവും പ്രശംസയും ലഭിക്കും.
That is why you cannot compare one believer with another believer on this earth.
അതുകൊണ്ടാണ് ഭൂമിയിലുള്ള ജീവിതകാലത്ത് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുമായി അവന്റെ ജീവിതത്തെ താരതമ്യപ്പെടുത്തിക്കൂട. അത് എപ്പോഴും തെറ്റായ നിലയിലേക്ക് നമ്മെ നയിക്കും.
People say, God is using that brother so much.
ഈ സഹോദരനെ ദൈവം ഇത്രയധികം ഉപയോഗിക്കുന്നു എന്ന് മറ്റുള്ളവർ പറയും.
ഇതും കാണിയത് പോകൾ.
എന്നാൽ മറ്റൊരു സഹോദരനെ അത്രയും അധികം അറിയപ്പെടാത്ത ഒരാളിനെ നിങ്ങൾ വിലമതിക്കുന്നില്ല.
You know, if the man with 5 had produced 4, he would have got a lesser reward than the other fellow who got 2.
നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2 കൊണ്ടുവന്ന വ്യക്തിക്ക് 5 കൊടുത്തിട്ട് 4 മാത്രം സമ്പാദിച്ചവന് ഒരുമിച്ച് നിൽക്കുമ്പോൾ 4 കിട്ടിയവന് പ്രതിഫലം കുറഞ്ഞേന്.
Can you believe that somebody who brought 4 gets less than somebody who gets 2, a reward in heaven?
നാല് കാലന്തവായിട്ട് എഫാരണം എന്ന് നിൽക്കുന്ന ഒരുവന്
രണ്ടു കാലന്തമായി നിൽക്കുന്നതിനേക്കാൾ കുറഞ്ഞ പ്രതിഫലം സ്വർഗത്തിൽ ലഭിക്കുന്ന ഒരു സാധ്യതയുണ്ടോ?
Don't compare one believer with another. Don't compare yourself with anybody.
അതുകൊണ്ട് ഒരു വിശ്വാസിയും മറ്റൊരു വിശ്വാസിയുമായി നിങ്ങൾ താരതമ്യം ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മറ്റാരുടെയും ജീവിതവുമായി തുലനം ചെയ്യരുത്.
Ask yourself only one thing.
നിങ്ങളോട് ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ.
Are you faithful with what God has given you?
നിന്റെ പ്രാപ്തി പോലെ ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏൽപ്പിച്ചിട്ടുള്ള കാര്യത്തിൽ നീ വിശ്വസ്തനാണോ വിശ്വസ്തയാണോ അത് മാത്രം
ചോദിക്കുക.
നമ്മൾ തികച്ചും സ്വതന്ത്രരാക്കുന്ന ഒരു ദൈവിക സത്യമാണ് ഈ ഉളമയിലൂടെ നാം
ചിന്തിക്കുന്നത്.
ലോകത്തിൽ മറ്റ് പലരെയും പോലും നേട്ടങ്ങൾ കൊയ്യുക എന്നുള്ളതിലല്ല ഞാൻ മനസ്സ് വെക്കേണ്ടത്. ഞാൻ വിശ്വസ്തനായിരുന്നാൽ മതി.
ഐ വോണ്ട് ടു ആസ്ക് യു എൽഡർ ബ്രദേഴ്സ്, ആർ യു ട്രൈങ് ടു ഷോ ദാറ്റ് യുവർ ചർച്ച് ഈസ് ബെറ്റർ ദാൻ സംബഡി എൽസസ് ചർച്ച്?
ലോകന്മാരായ സഹോദരന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സഭ ഇതര സഭകളേക്കാൾ മെച്ചപ്പെട്ടതാണ് എന്ന് കാണിക്കാനുള്ള വ്യഗ്രതയാണോ നിങ്ങൾക്കുള്ളത്?
ആർ യു ഡിസ്കറേജ്ഡ് ബിക്കോസ് യുവർ ചർച്ച് ഈസ് സോ സ്മോൾ?
നിങ്ങളുടെ അംഗസംഖ്യ കുറവാണെന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു മടുപ്പാണോ നിരുത്സാഹമാണോ?
യു എക്സൈറ്റഡ് വെൻ ദ നമ്പർ ബിക്കംസ് മോർ?
ആളുകൾ വരുന്നു, എണ്ണം കൂടുന്നു, അപ്പം നിങ്ങൾക്ക് സന്തോഷം കൂടുന്നുണ്ടോ?
ദെൻ യു ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് ദിസ് ട്രൂത്ത്.
അങ്ങനെയാണെങ്കിൽ ഈ ദൈവിക സത്യം നിങ്ങൾ യഥാർത്ഥത്തിൽ ഗ്രഹിച്ചിട്ടില്ല.
ഇറ്റ്സ് നോട്ട് വെദർ ഇറ്റ്സ് 2, 4, or 5, ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് വെദർ യു ആർ ഫെയ്ത്ത്ഫുൾ.
എത്ര താലന്റ് കൊണ്ടുവന്ന് രണ്ടാണോ നാലാണോ അഞ്ച് എന്നുള്ളതല്ല വിഷയം, നിങ്ങൾ വിശ്വസ്തരായിരുന്നു എന്നുള്ളതാണ്.
നൌ ഐ വാണ്ട് ടു റിട്ടേൺ ടു ലൂക്ക് 16.
ലൂക്കോസ് 16 അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം.
ജീസസ് സ്പോക്ക് ഹിയർ അബൌട്ട് 3 areas where we must be faithful.
നാം വിശ്വസ്തരായിരിക്കേണ്ട മൂന്ന് മേഖലകളെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം കർത്താവ് പറയുന്നത്
കേൾക്കും.
ഒന്നാമത് കർത്താവ് പറയുന്നത്
verse 10,
പത്താം വാക്യം,
ഇഫ് യു ആർ ഫെയ്ത്ത്ഫുൾ ഇൻ ദ ലിറ്റിൽ തിങ്സ് യു ബി ഫെയ്ത്ത്ഫുൾ ഇൻ മച്ച്.
അത്യല്പമായത് വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ.
ഫെയ്ത്ത്ഫുൾനെസ്, ദാറ്റ്സ് വാട്ട് ഗോഡ് ഈസ് റിവാർഡിംഗ്.
ഹീസ് നോട്ട് ലുക്കിംഗ് ഫോർ സക്സസ്, ഹീസ് ലുക്കിംഗ് ഫോർ ഫെയ്ത്ത്ഫുൾനെസ്. ദൈവം വിജയമല്ല മറിച്ച് വിശ്വസ്തതയാണ് അന്വേഷിക്കുന്നത് എന്ന് നാം പറയുമ്പോൾ വിശ്വസ്തത എന്താണ് എന്നതാണ് ഇവിടെ പറയുന്നത്.
നമ്പർ 1,
ഒന്നാമത്തെ കാര്യം, ഫുൾ ഇൻ സ്മോൾ തിങ്സ്, ഏറ്റവും ചെറിയ നിസ്സാരമായ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം.
ലൈക്ക് ഐ സെഡ് യെസ്റ്റർഡേ, യു ആർ ആസ്ക്ഡ് ഗോ ബ്രിംഗ് എ ബക്കറ്റ് ഓഫ് വാട്ടർ, ബ്രിംഗ് എ ഫുൾ ബക്കറ്റ് ഓഫ് വാട്ടർ, നോട്ട് ഹാഫ് ബക്കറ്റ്.
ഇന്നലെ നാം യേശുവിന്റെ ബാല്യകാലത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരു തൊട്ടി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാൽ ഒരു തൊട്ടി നിറച്ചു വെള്ളം കൊണ്ടുവരിക, അരത്തൊട്ടി ആക്കരുത്.
വി ആസ്ക്ഡ് ടു ക്ലീൻ ദ ഫ്ലോർ, ക്ലീൻ ഇറ്റ് പ്രോപ്പർലി.
വീടിന്റെ ഒരു തറ അല്ലെങ്കിൽ ഹോളിന്റെ തറയൊന്ന് തൂത്ത് വൃത്തിയാക്കാൻ പറഞ്ഞാൽ അത് തികച്ചും വൃത്തിയായിട്ട് തന്നെ മുഴുവൻ മനസ്സോടും ചെയ്യും.
ഇഫ് യു ആർ ഇൻ ചാർജ് ഓഫ് ക്ലീനിംഗ് ദ ടോയ്ലറ്റ്, ഡു സച്ച് എ ഫസ്റ്റ് ക്ലാസ് ജോബ് ദാറ്റ് ജീസസ് കംസ് ആൻഡ് എക്സാമിൻസ് ഇറ്റ് ആൻഡ് സേസ് വെൽ ഡൺ.
ടോയ്ലറ്റ് കഴുകുന്ന ഒരു ഉത്തരവാദിത്തമാണ് നിന്നെ ഏൽപ്പിച്ചെന്ന് വരികില് യേശു കർത്താവ് വന്ന് പരിശോധിച്ചാൽ നല്ല വിശ്വസ്തനായ മകനെ എന്ന് നിന്നോട് പറയാൻ കഴിയണം.
സ്മോൾ തിങ്സ്,
ചെറിയ ചെറിയ കാര്യങ്ങളാണ്.
ആൻഡ് യു ഡോണ്ട് ഹാവ് ടു ബി അപ്പോയിന്റഡ്.
അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു നിയമന ഉത്തരവൊന്നും ലഭിക്കേണ്ട കാര്യമില്ല.
ഇഫ് യു ഓപ്പൺ എ ടോയ്ലറ്റ് ആൻഡ് യു ഫൈൻഡ് ദാറ്റ് സം ചൈൽഡ് ഹാസ് യൂസ്ഡ് ഇറ്റ് ആൻഡ് നോട്ട് പോർഡ് ദ വാട്ടർ,
നിങ്ങൾ ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കാനായിട്ട് വാതിൽ തുറക്കുമ്പോൾ ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടി അത് ഉപയോഗിച്ച് ഫ്ലഷ് ചെയ്തിട്ടില്ല, വെള്ളം ഒഴിച്ചിട്ടില്ല എന്ന് കണ്ടാൽ
വാട്ട് യു ഡു?
നിങ്ങൾ എന്താണ് ചെയ്യുന്നത്?
യു കൻ ക്ലോസ് ദ ഡോർ ആൻഡ് ഗോ ടു ദ നെക്സ്റ്റ് ടോയ്ലറ്റ്.
നിങ്ങൾക്ക് ആ വാതിൽ അടച്ചിട്ട്, കാരണം ഒന്നിലധികം ടോയ്ലറ്റുകൾ ഉണ്ടല്ലോ ഇവിടുത്തെ പോലെ, അപ്പൊ അടുത്തതിലേക്ക് നിങ്ങൾക്ക് പോകാം.
ഓർ യു കൻ ഡു വാട്ട് യു ഡു ഇൻ യുവർ ഓൺ ഹൌസ്.
അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യും അത് നിങ്ങൾക്ക് ഇവിടെയും ചെയ്യാം.
വെൻ യു ഹാവ് ഓൺലി വൺ ടോയ്ലറ്റ്,
ഒരു ടോയ്ലറ്റ് നിങ്ങളുടെ വീട്ടിലുള്ളൂ എന്നുള്ള ചിന്തയില്ല ഞാനത് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യും?
ഇപ്പോൾ യൂസ്
നിങ്ങൾ വെള്ളം ഒഴിക്കും, അത് വൃത്തിയാക്കും, എന്നിട്ട് അത് ഉപയോഗിക്കും.
ട്രീറ്റ് ഗോഡ്സ് ഹൌസ് ലൈക്ക് your house.
ദൈവത്തിന്റെ ഭവനം നിന്റെ സ്വന്തം ഭവനം എന്ന പോലെ പരിഗണിക്കുക.
Many years ago the Lord told me that.
വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഈ സത്യം എന്നോട് പറഞ്ഞു.
CFC building is your house.
CFC Christian Fellowship ചർച്ചിന്റെ കെട്ടിടം എന്ന് പറയുന്നത് നിന്റെ കെട്ടിടമാണ്.
If you see some paper lying on the floor, you pick it up and throw it away. Don't check up who's appointed to pick up the papers on the floor.
ആരെങ്കിലും ഒരു കടലാസ് അസ്വസ്ഥമായി വലിച്ചെറിഞ്ഞ് തറയിൽ കണ്ടുകഴിഞ്ഞാൽ ആരാണ് കടലാസ് പെറുക്കുന്നതിന് ഉത്തരവാദിത്തം എന്ന് ചോദിക്കാതെ കൊലിഞ്ഞ് ആ കടലാസ് എടുത്ത് വേസ്റ്റ് ബാസ്കറ്റിൽ ഇടാൻ ഉത്സാഹിക്കുക.
ഇറ്റ്സ് എ വെരി സ്മോൾ തിങ്
വളരെ ചെറിയൊരു കാര്യമാണ്.
ഗോഡ് വിൽ സീ ഇറ്റ് ആൻഡ് ഗിവ് യു എ ഗ്രേറ്റ് മിനിസ്ട്രി വൺ ഡേ.
രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിന്റെ ഈ മനോഭാവം കണ്ട് ഭാവിയിൽ ഒരു ദിവസം നിനക്കൊരു വലിയ ശുശ്രൂഷത്തെ,
മേ ബി ഗോഡ് വാണ്ടഡ് ടു ഗിവ് യു സം ഓഫ് യുവർ ഗ്രേറ്റ് മിനിസ്ട്രി, ബട്ട് ഹി വോണ്ട് ഗിവ് ഇറ്റ് ബിക്കോസ് ഹി സീസ് യു ആർ നോട്ട് ഫെയ്ത്ത്ഫുൾ.
പലർക്കും അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ നൽകുവാൻ കർത്താവ് എത്ര വട്ടം മനസ്സ് വെച്ചതാണ്. പക്ഷെ നിങ്ങളുടെ മനോഭാവം ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾ വിശ്വസ്തത അവൻ കണ്ടില്ല.
About 46 years ago, I used to be in the assembly and brethren assembly in Bombay.
46 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിലുണ്ടായിരിക്കുന്ന ഒരു ബ്രദറൻ സഭയിൽ ഞാൻ ആയിരുന്ന സമയം ഓർക്കുന്നു.
There was one family that came from some 20-30 kilometers away.
അന്ന് 20-30 കിലോമീറ്റർ ദൂരത്തിൽ യാത്ര ചെയ്ത് സഭായോഗങ്ങൾക്ക് വരുന്ന ഒരു കുടുംബമുണ്ടായിരുന്നു.
That was a very big distance in Bombay 46 years ago.
46 വർഷം മുൻപ് ഇന്നത്തെ ബോംബെ അല്ല, ഈ 30 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞായറാഴ്ച രാവിലെ വരിക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു.
They wanted to have a Saturday evening Bible study meeting in their house.
ശനിയാഴ്ച വൈകുന്നേരം അവരുടെ വീട്ടിൽ ഒറ്റ കുടുംബമാണ് അവിടെ ഒരു ദൈവജനം പഠിക്കുന്ന ഒരു സമയം ഉണ്ടായപ്പോഴാണ് അവർ ആഗ്രഹിച്ചു.
മൂന്ന്
അംഗങ്ങൾ മാത്രമുള്ള ഒരു കുടുംബമാണ്. അപ്പൊ ബൈബിൾ സ്റ്റഡി നടക്കുമ്പോൾ എത്ര പേരുണ്ടായിരിക്കും കേൾക്കാൻ? മൂന്ന് പേർ. ആരായിരിക്കും ഇങ്ങനെ ഒരു വലിയ മഹത്തായ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നത്?
ഗെറ്റ് എ ബസ് ഗെറ്റ് ഇൻ ടു അനദർ ട്രെയിൻ ഗെറ്റ് ഡൌൺ ഗെറ്റ് ഇൻ ടു അനദർ ബസ് ആൻഡ് വാക്ക് ആൻഡ് റീച്ച് ദിസ് ഹൗസ്.
മുകളിലൊരു ദൂരമുള്ള വീട്ടിലെത്താൻ എന്ത് ചെയ്യണം? താമസിക്കുന്നിടത്ത് നിന്ന് ഒരു ബസ്സിൽ കയറി റെയിൽവേ സ്റ്റേഷനിലെത്തണം. അവിടുത്തെ ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ട് വേറൊരു സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് വേറൊരു വണ്ടി പിടിച്ച് അവിടെ വീട്ടിലിറങ്ങി കുറേ ദൂരം നടന്ന് അവിടെ എത്തി ബൈബിൾ ക്ലാസ് എടുക്കണം.
ഐശ്വരാൽഗോ
ആര് നമുക്ക് വേണ്ടി പോകും? ഞാൻ കൈ ഉയർത്തി ഞാൻ പോകാം.
I went faithfully every Saturday for such a long time.
Ella seniyaanchi mudangade aneega naal aa veetil poi deivadana padipikkan naan thayarai.
Sometimes I'd be one or two from the neighbors, otherwise it is mostly only that family.
Sila chirukkan dile seniyaanchi vayinaragalil ayalpakkathil onno rendu veru vannu oru mishe mikkavaru ee kudumbam maatrame ullu.
Not even one Saturday, rain or sunshine, I would go.
മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒരു ശനിയാഴ്ച വൈകുന്നേരം പോലും ഞാൻ നടക്കം വരുത്തിയില്ല. ഞാൻ ആ ഭവനത്തിൽ പോയി ദൈവം എങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി.
And God began to expand my ministry.
എന്റെ ഈ കൊച്ചു ശുശ്രൂഷ ദൈവം വിപുലപ്പെടുത്താൻ തുടങ്ങി.
In about 2 years, I was preaching to 5,000 people in some place.
രണ്ട് വർഷങ്ങൾ കഴിഞ്ഞുള്ളൂ ആ വീട്ടിലല്ല മറ്റൊരു സ്ഥലത്ത് ഏതാണ്ട് 5,000 പേരോട് ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു ശുശ്രൂഷ കർത്താവ് എനിക്ക് തന്നു.
ബട്ട് യു നോ ഐ വാണ്ട് ടു പ്രീച്ച്.
എന്നാലും നിങ്ങൾക്കറിയാമോ ഞാനൊരിക്കലും പ്രസംഗിക്കാനായിട്ട് പഠിച്ചില്ല.
ഐ ലേൺ ടു പ്രീച്ച് ഇൻ ദിസ് ഹൗസ് ആൻഡ് ഓൺ ദി സ്ട്രീറ്റ്സ്.
അങ്ങനെ ഒരു ഔപചാരികമായ അഭ്യസനമൊന്നും ലഭിക്കാത്ത ഞാൻ പ്രസംഗം പഠിച്ചത് എവിടെയെന്നറിയാമോ? ഈ വീട്ടിലെ മൂന്ന് പേരോട് ദൈവവചനം പഠിച്ച് പറഞ്ഞു കൊടുക്കാം.
Don't seek for great things. God will give you a great ministry, but be faithful in what is small.
അതുകൊണ്ട് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾക്ക് അന്വേഷിച്ച് പോകാതെ ദൈവങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കാൻ മനസ്സിലാക്കുക.
That's the first thing Jesus taught.
യേശു പഠിപ്പിച്ച രണ്ടാമത്തെ കാര്യം
in what is small.
വളരെ ചെറിയ കാര്യങ്ങളിൽ അത്യല്പമായതിൽ
വിശ്വസ്തരായിരിക്കുക.
നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് കർത്താവ് തരുന്ന ഏത് ഉത്തരവാദിത്തമായിക്കൊള്ളു.
Small job in the church.
സഭയിലുള്ളതായിരിക്കുന്ന എളിയ ജോലികൾ.
Maybe something to do with literature or mailing something, do it faithfully.
ഒരു പക്ഷെങ്കില് ക്രിസ്തീയ സാഹിത്യം അല്ലെങ്കിൽ പുസ്തകങ്ങള് വിതരണം ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കാം എന്തുമായിക്കോട്ടെ.
I always felt if somebody trusted me with something, I must do it faithfully.
എന്റെ ഹൃദയത്തെ എപ്പോഴും ഭരിക്കുന്ന ഒരു ചിന്ത ഞാൻ പറയാം, ഒരു ഉത്തരവാദിത്തം ഒരു ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമുണ്ട് നിർവഹിപ്പാൻ ഒരാൾ എന്നെ വിശ്വസിച്ചേൽപ്പിച്ചാൽ ഞാൻ ആ വിശ്വാസം സൂക്ഷിക്കണം. വിശ്വസ്തയോ
somebody is waiting to see me in their house at 4:30, I want to be there at 4:30.
ഞാനൊരു ഭവനം സന്ദർശിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ട് 4:30 അവരെന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ കൃത്യം 4:30 തന്നെ ഞാൻ അവിടെ എത്തിയിരിക്കണം.
I think these are important.
ചെറിയ കാര്യങ്ങളാണ് നമുക്ക് തോന്നാം, പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം.
It doesn't matter what is it, 4:30, 4:45, 5:15, 6:30, it doesn't really matter. I'll go there.
നിങ്ങൾ ചെല്ലുമായിരിക്കും ഈ 4:30 എന്ന് പറഞ്ഞ കൃത്യം എന്തുവാ? 4:45 ആയാലെന്നെ, 5 ആയാലെന്നെ, 5:30 ആയാലെന്നെ, ഞാനിവിടെ പോയപ്പോരെ.
You God will never commit anything to you.
ആ മനോഭാവമാണ് നിങ്ങൾ സൂക്ഷിക്കുന്നത്. ഞാൻ പറയാം, ദൈവം വിലപ്പെട്ട ഒരു കാര്യം തന്നെ ഏൽപ്പിക്കാൻ പോകുന്നു.
When I came, when I found this in the church in Bangalore, it's a Sunday morning meeting at 9:30, most of the people won't be there.
ഞായറാഴ്ച ബാംഗ്ലൂർ സി എസ് സി ചർച്ചിലെ മീറ്റിംഗ് 9:30 തുടങ്ങിയിരുന്ന സമയത്ത് മിക്കപ്പോഴും ഞാൻ കണ്ടു 9:30 ആകുമ്പം കാര്യമായിട്ട് ആരും ഹോളും വരിക.
I don't judge them because somebody is child may want to go to the toilet at the last minute, or somebody may have a flat tire or something. There could be many reasons. I don't judge anybody.
Krithasamayathe sabhayile sahodarannar ettathathil njan aareyum vidichittilla vidikkan aagrihikkalla kaaram oru pakshengile veettu varan thodangiya avasana nimishathile ഒരു വീട്ടിലെ കൊച്ചുകുട്ടിക്ക് ജോലിക്ക് പോയി വന്ന് വേണം താമസിച്ച് വേറൊരാൾ വന്ന വഴിക്ക് ടയർ പഞ്ചറായി കാണും നിരവധി വേദനകൾ ഉണ്ടാകും
വൈകുന്നത്
ആരെയും അതിൽ വിഭാഗം കാര്യമില്ല
ജഡ്ജ് മൈ സെൽഫ്
എന്നാൽ ഞാൻ എന്നെ തന്നെ വിധിക്കേണ്ട ആവശ്യമുണ്ട്
ഐ മസ്റ്റ് ബി ദേർ ഓൺ ടൈം
കാരണം ഞാൻ അവിടെ കൃത്യസമയത്ത് അവിടെ
ഉണ്ടായിരിക്കും
എന്നോട്
പറഞ്ഞുകൊണ്ടാണെന്നറിയാം
നീ സഭയുടെ ഒരു ശുശ്രൂഷകനാണോ അതോ ഇവിടുത്തെ യജമാനനാണോ ഞാൻ പറഞ്ഞ കർത്താവിനെ ഞാൻ നിന്റെ രാത്രിയാണ് സഭയുടെ ദാവിന
ഹൗസ് ദ സെർവന്റ് മസ്റ്റ് ബി ദയർ അറ്റ് ദ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഓൺ ടൈം
ഏതെങ്കിലും വീട്ടില് വീട്ടുജോലി ചെയ്യാനേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന പരിചാരകൻ ആ യജമാനം കഴിക്കാൻ വന്നാലും വന്നില്ലെങ്കിലും കൃത്യസമയത്ത് പ്രഭാത ഭക്ഷണവുമായി അവിടെ തയ്യാറായിരിക്കണം
ഇഫ് ദ മാസ്റ്റർ കംസ് 45 മിനിറ്റ്സ് ലേറ്റ്
വീട്ടിലെ യജമാനന് 45 മിനിറ്റ് വൈകിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നതെങ്കിൽ
ദ സെർവന്റ് കാൾ ആസ്ക്ഡ് വൈ ആർ യു ലേറ്റ്
ദാസൻ ഒരിക്കലും ഇടവേളെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്നെ പറ്റി 45 മിനിറ്റ് വൈകിയല്ലോ എന്ന് പറയുമോ
നോ
ഞാൻ ചോദിക്കാൻ കഴിയത്തില്ല
അവകാശം യു ആർ എ സെർവന്റ് ഇൻ ദ ചർച്ച്
കർത്താവിനോട് പറഞ്ഞു നീ സഭയിലെ ഒരു ദാസനാണ്
മാസ്റ്റേഴ്സ് ആൻഡ് മഹാറാണീസ് ലെറ്റ് ദം കം വെനെവർ ദേ ലൈക്
അവരൊക്കെ രാജാക്കന്മാരും രാജ്ഞിമാരുമാണ് അവര് സഹോദരം പോലെ ഇഷ്ടമുള്ള സമയത്ത് വരട്ടെ
ആഫ്റ്റർ സം ഓഫ് ദം ഗ്രോ അപ് ദേ വിൽ ഓൾസോ ബിക്കം സെർവന്റ്സ് ബട്ട് ടിൽ ദെൻ ദേ വിൽ റിമെയിൻ ആസ് മഹാരാജാസ് ആൻഡ് മഹാറാണീസ്
രാജ്ഞിയമായി കുറച്ചുകൂടെ മുൻപോട്ട് വളരുമ്പോൾ അവരും കർത്താവ് നിന്റെ ദാസ്യ മനോഭാവത്തിലേക്ക് വരും അതുവരെ ഞാൻ അവരുടെ ദാസനായിരിക്കും
യു വിൽ ഓൾവേസ് ഹാവ് മഹാരാജാസ് ആൻഡ് മഹാറാണീസ് ഇൻ ദ ചർച്ച്
എന്നാൽ ഏതൊരു സഭ എടുത്താലും എല്ലാ കാലത്തും കർത്താവ് വരുന്നവരെയും മഹാരാജന്മാരും മഹാരാജന്മാരും സഭകളിൽ
ഉണ്ടായിരിക്കും
അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർ വരട്ടെ
പോകട്ടെ
നീ
വിശ്വസ്തനായിരിക്കാം
കർത്താവിയുടെ രണ്ടാമത് പറയുന്ന വിശ്വസ്തയെ കുറിച്ച് രണ്ടാമത് പറയുന്ന
മണി
അത് മാമോൻ അനീതിയുള്ള മാമോൻ അല്ലെങ്കിൽ ധനം അതിലുള്ള വിശ്വസ്തതയാണ്
ദാറ്റ് മീൻസ് യുവർ പ്രോപ്പർട്ടി യുവർ ഹൗസ് യുവർ ബാങ്ക് അക്കൌണ്ട് എവറിഥിങ്
നിങ്ങളുടെ വീടാകാം നിങ്ങളുടെ വസ്തുവാകാം നിങ്ങൾക്കുള്ള ബാങ്കിലെ പണമാകാം എന്തുമാകാം
വാട്ട് ഇസ് ടു ബി റൈച്ചസ് ഇസ് ഡിഫറന്റ് ഫ്രം ബീങ് ഫെയ്ത്ത്ഫുൾ
നീതി ഉള്ളവരായിരിക്കുക എന്ന് പറയുന്നതും വിശ്വസ്തരായിരിക്കുന്നതും ചെയ്യാന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം
റൈച്ചസ് വിത്ത് മണി മീൻസ് യു ഡോണ്ട് ചീറ്റ് എനിബഡി
പണസംബന്ധമായി നീതിനിഷ്ഠരായിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയും ചതിയുന്നില്ല
ഡോണ്ട് യു പേ യുവർ ടാക്സസ്
നിങ്ങളുടെ സർക്കാരിന് കൊടുക്കേണ്ട നികുതിയൊക്കെ കൃത്യമായി കൊടുക്കുന്ന
ഡോണ്ട് ഗെറ്റ് ഇൻ ടു ഡെറ്റ്
നിങ്ങൾ കടക്കാരാകുന്നില്ല
ദാറ്റ്സ് എ വെരി ബാഡ് ഹാബിറ്റ് ഗെറ്റിംഗ് ഇൻ ടു ഡെറ്റ്
കടക്കാരായി തീരുക എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കുന്ന ഒരു സ്വഭാവമാണ്
ഐ ഹാവ് ഓൾസോ ബീൻ ത്രൂ ടൈംസ് ഓഫ് ഡീപ് പോവർട്ടി ഇൻ ദി ഏർലി ഡേയ്സ് ഓഫ് മൈ സെർവിംഗ് ദ ലോർഡ്
കർത്താവിനെ സൂക്ഷിക്കുന്നതിന് പ്രാരംഭ നാളുകളിൽ ഞാനും തികഞ്ഞ ദാരിദ്ര്യത്തിലൂടെ ഞെരുക്കറയിലൂടെ
കടന്നുപോയിട്ടുണ്ട്
എന്നാൽ ഞാനും എന്റെ ഭാര്യയും ഈ വിഷയത്തിൽ നിർബന്ധമുള്ളവരായിരുന്നു ഒരിക്കലും ഞങ്ങൾ കടക്കാരായില്ല
ബൈ ന്യൂ ക്ലോത്ത്സ് വിത്തിൻ ബൈ
പുതിയ ഏതെങ്കിലും വസ്ത്രം വാങ്ങിക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ലെന്ന് വരികയിൽ ഞങ്ങൾ കടം വാങ്ങിക്കുകയല്ല വസ്ത്രം വാങ്ങിക്കുകയല്ല അത്രേ ഉള്ളൂ
Today, this is my testimony. I'm 67 years old. I've never been in debt for one single day of my life.
I was 67 years old. I'm saying this.
Because I tremble at the word of God in Romans 13, a verse 8, which says, don't owe anybody anything.
Romans 13, a verse 8, which says, don't owe anybody anything. സ്നേഹം ഒഴികെ ആർക്കും ഒന്നും കടമ്പെട്ടിരിക്കരുത് ആ ദൈവവചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്ന ഒരു മനസ്സെടുക്കുന്നത് അത് ഈ പറഞ്ഞ കാര്യം നീതിയുടെ ഫലമാണ് ആരോടും ഒന്നും
കടമ്പെടാതിരിക്കുന്നത്
എന്നാൽ ഫലത്തിന്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ കവിയുന്ന ഒരു
നിലവാരം
ചിലരെ സംബന്ധിച്ചോളം അവര് പണത്തിന്റെ കാര്യത്തിൽ അവര് നീതിയുള്ളവരുപോലുമല്ല പിന്നെ അവർക്ക് വിശ്വസ്തരാകാൻ എങ്ങനെ
കോളേജ് സ്കൂൾ
നിങ്ങൾ സ്കൂൾ ഫൈനൽ പാസ്സായിട്ടില്ല പിന്നെ എങ്ങനെയാ കോളേജിൽ ഡിഗ്രി കാണുന്നത്
ഫെയ്ത്ത്ഫുൾനെസ് ഇസ് വാട്ട്
വിശ്വസ്ത എന്ന് പറഞ്ഞാൽ എന്താ
ഫെയ്ത്ത്ഫുൾനെസ് ഇസ് ഈവൻ വെൻ യു ഹാവ് പ്ലെന്റി യു ഡോണ്ട് സ്പെൻഡ് ഇറ്റ് ഓൾ ഓൺ യുവർസെൽഫ്
പണം സംബന്ധിച്ച് വിശ്വസ്തരായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നിനക്ക് ധനസമൃദ്ധി നൽകുമ്പോൾ നിങ്ങളത് വാരിക്കോരി ചിലവഴിച്ച് പാഴാക്കുന്നില്ല
ഓൺ ഹാർഡ് ഏൺഡ് മണി
അത് നിങ്ങൾ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ സമ്പാദ്യമാണ്
ബട്ട് യു ലിവ് വെരി സിംപ്ലി
അപ്പോഴും നിങ്ങൾ ലളിത ജീവിതം നയിച്ച് അത്യാവശ്യത്തിന് മാത്രം പണം ചെലവഴിക്കും.
Don't waste money.
പണം അല്പം പോലും പാഴാക്കാതിരിക്കുക.
Do you do that?
അത് നിങ്ങളുടെ ജീവിതത്തിന്റെ നിർബന്ധമാണോ?
I remember my younger days, sometimes we used to go out of the ship to the meetings and by the time we come back there won't be any food on the ship.
ഞാൻ ചെറുപ്പക്കാരനായിരുന്ന നേവിയിൽ ജോലി ചെയ്തിരുന്ന കാലം ഞാൻ ഓർക്കുന്നുണ്ട്. കപ്പലിൽ നിന്നും വെളിയിൽ പ്രമുഖത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വെളിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോയി മടങ്ങി വരുമ്പോൾ ഭക്ഷണം കാണുകയില്ല.
We had to eat outside.
ഭക്ഷണ സമയം കപ്പലിലേക്ക് കഴിഞ്ഞു പോകുന്നതുകൊണ്ട് വെളിയിൽ ഭക്ഷണം കഴിച്ചിട്ട് വരണം.
And I would go to a clean hotel but a cheap one.
ആ സന്ദർഭങ്ങളിൽ അത്യാവശ്യം വരുമ്പോൾ ഞാൻ വൃത്തിയുള്ള ഒരു ഹോട്ടലിൽ പോകത്തുള്ളൂ. പക്ഷേ വളരെ ചെലവ് കുറഞ്ഞ ഒരു സാധാരണ ഹോട്ടലിൽ പോകും.
I would be the only naval officer who would be in a cheap hotel.
ഒരുപക്ഷെങ്കില് സാധാരണക്കാര് പോകുന്ന വലിയ ചെലവില്ലാത്ത ആ ഹോട്ടലില് നേവിയിലെ ഓഫീസറായിട്ട് ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്ന ഞാൻ
മാത്രമേ ഹോട്ടൽസ്
മറ്റേ എന്റെ കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ ഭക്ഷണം
കഴിക്കും.
പക്ഷേ ഈ എളിയ നിലയിൽ ഭക്ഷണം കഴിച്ച് അധികം പണം പാഴാക്കാതെ പരിചയിച്ച എന്നെയാണ് കർത്താവ് തന്റെ സുരക്ഷയ്ക്കായി വിളിച്ചത്. അവരെ ആരും വിളിച്ചില്ല.
If I fell down somewhere and my pants got torn, I would stitch it and use it again.
എവിടെയെങ്കിലും ഒന്ന് വീഴുകയോ ഉടക്കുകയോ ചെയ്യുന്ന പാന്റ് ഒന്ന് കീറിയാൽ ഞാനത് വലിച്ച് എറിയുകയില്ലായിരുന്നു. അത് തയ്ച്ച് തുന്നി തയ്ച്ച് ഡാൻസ് ചെയ്ത് ഉപയോഗിക്കുകയായിരുന്നു.
My socks got torn, I would stitch it and use it, not throw it away.
എന്റെ സോക്സ് എവിടെയെങ്കിലും ഒന്ന് അല്പം കീറിയാൽ അത് തുന്നി തയ്ച്ച് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നപ്പോൾ ഉപയോഗിക്കുമായിരുന്നു.
When I got married, I could go one step further.
വേർ കഴിച്ചതിന് ശേഷം ഒരു പടി കൂടെ മുൻപോട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞു.
മൈ വൈഫ് കുഡ് സ്റ്റിച്ച് ബെറ്റർ ദാൻ മീ.
എന്നെക്കാളും നന്നായിട്ട് തയ്ക്കാൻ എന്റെ ജീവിത പങ്കാളിക്ക് അറിയാമായിരുന്നു.
മൈ കോളർ വാസ് കട്ട് ഓൺ, ഷീ വുഡ് ടേക്ക് ഔട്ട് ദ കോളർ ആൻഡ് ടേൺ ഇറ്റ് അറൗണ്ട് ദി അദർ വേ ആൻഡ് ദെൻ ഐ കുഡ് യൂസ് ദ ഷർട്ട് ഫോർ സം മോർ ടൈം.
ഷർട്ട് ഉപയോഗിക്കുന്ന അധ്വാനശീലരായ സഹോദരന്മാർക്ക് അറിയാമല്ലോ ഈ കോളർ വിയർപ്പ് കൊണ്ട് പെട്ടെന്ന് കീറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്റെ ഭാര്യ ചെയ്തിരുന്ന എന്നറിയാമോ, കോളർ മുഴുവൻ ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് നേരെ തിരിച്ചു വെച്ച് തയ്ക്കും. ഇപ്പൊ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത കാര്യമില്ല.
But why? If I could afford it, I would have gone and bought another shirt. But I had to borrow money if I wanted to buy a shirt. And I would not borrow money. That's the reason.
അന്ന് അങ്ങനെ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ, എനിക്ക് വേറൊരു ഷർട്ട് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും കടം വാങ്ങിക്കാതെ ഒരു പുതിയ ഷർട്ട് വാങ്ങിക്കാൻ കഴിയുകയില്ല.
പ്ലീസ് ഡോണ്ട് ഗോ ആൻഡ് പ്രസന്റ് മീ ഷർട്സ് ബിക്കോസ് ഐ ഗോട്ട് പ്ലെന്റി ഓഫ് ഷർട്സ് ടുഡേ.
ഞാൻ പറഞ്ഞതുകൊണ്ട് എന്നോട് തകരാമെന്നു നിങ്ങൾ ആരും ദയവായിട്ട് എനിക്ക് ഷർട്ട് സമ്മാനമായിട്ട് തരല്ല. ഇത് 35 വർഷം മുമ്പുള്ള കാര്യമാണ്. പറയാൻ ഇപ്പൊ എനിക്ക് ആവശ്യത്തിന്റെ ഷർട്ടുണ്ട്.
ഐ ഹാവ് ഫാർ ടു മെനി നൗ.
എനിക്ക് ആവശ്യത്തിൽ അധികം ഉണ്ടെന്നുള്ള
മൈ പോയിന്റ് ഈസ് ദിസ്.
എന്നെ ഉദ്ദേശം,
ഐ ടീച്ച് പർട്ടിക്കുലർലി യു യങ് പീപ്പിൾ ആർ ഏർണിംഗ് എ ലോട്ട് ഓഫ് മണി ടുഡേ.
ഇന്ന് നല്ല ജോലിയുള്ളതായിരിക്കും ചെറുപ്പക്കാരായ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ നീ ഏൽപ്പിച്ചിരിക്കുന്ന പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ
വിശ്വസിക്കുന്ന
ഒരിക്കലും നിങ്ങൾ കടക്കാരായിട്ട്.
ഡോണ്ട് ബൈ അൺനെസസറി തിങ്സ്.
അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ വാങ്ങിക്കാൻ നിങ്ങൾ പണം ചിലവഴിക്കും.
സിംപ്ലി
ലളിത ജീവിതം പാലിച്ചു.
ഫുഡ് ഇസ് ഗുഡ് ഫോർ ദ ഹെൽത്ത് ഓൾസോ.
നിങ്ങളുടെ ആരോഗ്യത്തിനും നല്ലതായി. ആത്മീയമൊന്നും ഇല്ലെന്ന് വെച്ചു, ലളിത ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്.
ഓക്കെ, ദ തേർഡ് തിങ് ഇസ്,
മൂന്നാമത് വിശ്വാസത്തിലൂടെ പറഞ്ഞിരിക്കുന്ന മറ്റുള്ളവരുടെ അന്യന്റേതായ ഒരു കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്ന കാര്യം.
വി ഹാവ് മെനി തിങ്സ് ദാറ്റ് വിൽ ഡോണ്ട് ബിലോങ് ടു അസ്.
നമ്മുടെ സ്വന്തം നമുക്ക് പറയാൻ കഴിയാത്ത പല കാര്യങ്ങളും നമ്മുടെ കൈകളിൽ നമ്മുടെ പക്കൽ ഉത്തരവാദിത്തത്തിൽ എത്താറുണ്ട്.
യു നീഡ് ടു റെക്കഗ്നൈസ് ദാറ്റ് എവ്രിതിങ് യു ഹാവ് ബിലോങ്സ് ടു ഗോഡ്.
നീ ദൈവവേദനാണെങ്കിൽ നീ യഥാർത്ഥം അംഗീകരിക്കും. നിന്റെ പക്കൽ ഇപ്പോഴുള്ള എല്ലാ കാര്യങ്ങളും നിന്റേതല്ല, അത് ദൈവത്തിന്റെ വഴി.
How many of you recognize that your house belongs to somebody else?
നിങ്ങൾ എത്ര പേര് ഈ കാര്യം കണ്ടെത്തിയിട്ടുണ്ട്? നിങ്ങളിപ്പോൾ സ്വന്തം പേര് കരം കൊടുക്കുന്ന നിങ്ങളുടെ വീട് നിങ്ങളുടേതല്ല, അത് മറ്റൊരുവന്റേതാണ്.
You glory that it is your house because your name is on the sale deed.
ആ വസ്തുവിന്റെ പ്രമാണത്തിൽ നിങ്ങളുടെ പേരുള്ളത് കൊണ്ട് ഇത് എന്റെ വസ്തുവാണ്, എന്റെ വീടാണെന്ന് നിങ്ങൾ പറയുമായിരിക്കും.
A lot of people are very proud when they can have a house of their own.
സ്വന്തമായിട്ട് ഒരു വീടിന്റെ പണിതീർത്തി കഴിഞ്ഞാൽ വളരെയധികം അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന ഒരു നിരവധിയാണ്.
They haven't understood. This house is not mine.
ഈ വീട് വാസ്തവത്തിൽ എന്റേതല്ല എന്ന് അവർ
മനസ്സിലാക്കിയിട്ടില്ല.
ഈ ഭൂമിയിൽ അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല.
When I left my job, I never thought I would ever own a house in my life.
ഞാൻ നിലവിലെ ജോലി ഉദ്യോഗം വാങ്ങി വെച്ചപ്പോൾ എന്റെ ജീവിതകാലത്ത് എപ്പോഴെങ്കിലും സ്വന്തമായിട്ടൊരു വീട് എനിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല.
Somehow my father was able to sell his ancestral property which he couldn't sell for 40 years.
എന്നാൽ 40 വർഷമായിട്ട് വിൽക്കാൻ ആഗ്രഹിച്ചെങ്കിലും വിൽക്കുവാൻ കഴിയാതിരുന്ന എന്റെ പിതാവിന്റെ കയ്യിലുണ്ടായിരുന്ന പിതൃസ്വത്ത് വിൽക്കുവാൻ അരയായതുകൊണ്ട് മാത്രം എനിക്കൊരു വീട്.
ഐ ഹാവ് എ ഹൗസ് ഇൻ ബാംഗ്ലൂർ.
ബാംഗ്ലൂരില് അദ്ദേഹം സ്നേഹം കൊണ്ട് എനിക്ക് ഒരു വീട് വാങ്ങിച്ചു തന്നു.
50,000 rupees.
അന്ന് അതിന് 50,000 രൂപ വിലയായിരുന്നു.
And I said, Lord, I'm scared.
ആ വീട് എനിക്ക് എന്നെ പിതാവ് തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കർത്താവി എനിക്ക്
പേടിയാണ്.
എനിക്ക് ഈ ഭവനം പട്ടണത്തിലുള്ള ഈ വീട് ഒരു വിഗ്രഹമായി
തീരാം.
അബ്രഹാം തന്നെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിൽ വെച്ചതുപോലെ എനിക്ക് ദൈവം തന്നെ ഈ ഭവനം ഞാൻ യാഗപീഠത്തിൽ വെച്ചു.
ദിസ് ഇസ് നോട്ട് മൈൻ, ഇറ്റ് ഇസ് അനദേഴ്സ്.
കർത്താവ് ഇത് എന്റേതല്ല, ഇത് മറ്റൊരുവിന്റേതാണ്.
മൈ നെയിം മേ ബി ഓൺ ദി സെയിൽ ഡീഡ് ബട്ട് ഇറ്റ്സ് നോട്ട് മൈൻ.
എന്റെ പേരിലായിരിക്കാം ആ വീട് പ്രമാണം രജിസ്റ്റർ ചെയ്ത, പക്ഷേ അത് എന്റേതല്ല.
ഐ വുഡ് സേ ദിസ് ഇസ് സംബഡി എൽസസ് ഹൗസ്. ഹി ഹാസ് അലൗഡ് മീ ടു ലിവ് ഹിയർ ഫ്രീ ഓഫ് റെന്റ്.
എന്റെ മനോഭാവം ഇങ്ങനെയായിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. മറ്റൊരുവിന്റെ വകയായ ഒരു വീട്, അവന്റെ ഔദാര്യം കൊണ്ട് ഇവിടെ വാടക കൊടുക്കാൻ താമസിക്കാൻ എന്നെ അനുവദിച്ചിരിക്കുന്നു.
ആൻഡ് സോ ഇഫ് എനി ഓഫ് ദി ഓണേഴ്സ് ചിൽഡ്രൻ കം ഹിയർ, ദേ ആർ വെൽക്കം ടു സ്റ്റേ.
അതുകൊണ്ട് തന്നെ കർത്താവേ, നിന്റെ മറ്റു മക്കൾ ആരെങ്കിലും ഈ വീട്ടിൽ വന്നാൽ അവരുടെ വീടെന്നുള്ള നിലയിൽ അവർക്കിവിടെ താമസിക്കുവാൻ സ്വാതന്ത്ര്യം ഉണ്ടാകണം.
ഇഫ് സംബഡി ഹാസ് അലൗഡ് യു ടു സ്റ്റേ ഫ്രീ ഇൻ ഹിസ് ഹൗസ്, വുഡ് യു അലൗ ഹിസ് ചിൽഡ്രൻ ടു കം ആൻഡ് സ്റ്റേ ദേർ ഫോർ വൺ ഓർ ടു ഡേയ്സ്?
ആരെങ്കിലും വാടകയില്ലാതെ സൌജന്യമായി അവന്റെ ഭവനത്തിൽ എന്നെ താമസിക്കാൻ അനുവദിച്ചാലേ, എനിക്ക് വീട് വന്നതിന്റെ കുഞ്ഞുങ്ങള് ഈ വീട്ടിൽ വന്ന 2 ദിവസം ഇവിടെ താമസിക്കാൻ ഞാൻ അനുവദിക്കുകയില്ലേ?
ഓ, വുഡ് യു തിങ്ക് യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ഫേവർ ബൈ അലൗവിങ് ഹിം ടു സ്റ്റേ ഫോർ 2 ഡേയ്സ് ഇൻ യുവർ ഹൗസ്?
അതോ, ഈ വീട് ദാനം തന്ന ആ നല്ല മനുഷ്യന്റെ മക്കള് വന്ന് താമസിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, അയ്യോ, ഞാൻ എന്ത് വലിയൊരു മഹാകാര്യമായിരുന്നു. അങ്ങനെയാണോ?
If you feel like that, then you have not understood that your house belongs to somebody else.
നിങ്ങളുടെ മനോഭാവം അതാണെങ്കില്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളുടെ സ്വന്തം പേരിലുള്ള വീട് നിങ്ങളുടേതല്ല എന്ന്.
From the first day I got that house, I said, this is somebody else's house.
ആ വീട് എനിക്ക് കിട്ടിയ ഒന്നാം ദിവസം മുതൽ തന്നെ ഈ കാര്യം ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു. കർത്താവേ, ഇത് എന്റെ ഭവനമല്ല,
ഇത് somebody else's. His children can come here and stay whenever they want.
അത് എനിക്ക് നൽകിയ പിതാവിന്റെ മറ്റു മക്കൾക്ക് ഇവിടെ വന്ന് താമസിക്കുവാൻ സ്വാതന്ത്ര്യം എടുക്കാനുള്ള അവകാശമുണ്ട്.
ഐ ഗോട്ട് എ സ്കൂട്ടർ, ഇറ്റ് വാസ് മൈൻ, somebody else's, which
എനിക്ക് യൂസറിന് ലഭിച്ചപ്പോഴും ഇതേ മനോഭാവം ഞാൻ സൂക്ഷിച്ചു. അത് എന്റേതല്ല, വേറൊരാളിന്റേതാണ്. എനിക്കത് ഉപയോഗിക്കാൻ അനുവാദം
തന്നിരിക്കുന്നു.
മറ്റ് കർത്താവിന്റെ മക്കൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് ആവശ്യം വന്നാൽ അത് ഉപയോഗിക്കാം, എന്റേതല്ല. ഈ മനോഭാവം എന്നെ ഭൗതികമായ വിഷയങ്ങളിൽ തികച്ചും സ്വതന്ത്രമാക്കി.
ഐ ഡിസ്കവർഡ് ഓൾ ദാറ്റ് ഐ ഹാവ് is another person's.
Yana kandathi oru satyam enikku ende kaivisham lebithirikkunnathellam mattoru vendedaanu ennullu njan manasilakki.
Even the gift God gave me was not mine.
Devanikku nalgiya talanthukal enikku thanna varangal adum endedalla, adu mattoru vendedaanu, avante avidaryamaanu ennu
I had to use it for other people.
Adu mattullavarkku vendi avarude nannakkayi upayogikkuvan എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമേ.
None of you have to be grateful to me for teaching you. I'm just giving you what God asked me to give it to you.
ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നതിന്റെ പേരിൽ നിങ്ങൾ ആരും എന്നോട് നന്ദിയുള്ളവനായിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് മറ്റൊരുവൻ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു, സൗജന്യമായി ഞാൻ അത് നിങ്ങൾക്ക് തരുന്നു എന്ന് മാത്രമേ.
This is the picture God gave me.
ദൈവം എനിക്ക് നൽകിയ ചിത്രം അതാണ്.
You are a postman delivering money orders to people.
നീ ഒരു പോസ്റ്റ്മാനെ പോലെയാണ് മറ്റാരോ മറ്റാർക്ക് വേണ്ടി അയച്ച ഒരു മണി ഓർഡർ കൊണ്ടുകൊടുക്കുന്ന ഒരു സന്ദേശവാഹകൻ.
വൺ ഹൗസ് ആൻഡ് ദ പോസ്റ്റ്മാൻ ഗിവ്സ് 1,000 rupees ദേർ.
മണി ഓർഡറുമായിട്ട് പോകുന്ന പോസ്റ്റ്മാൻ ഒരു വീട്ടിൽ ചെന്ന് വീട്ടുകാരന് 1,000 രൂപ മണി ഓർഡർ തുക കൊടുക്കുന്നു.
സൈൻ ഏജൻസി ഗിവ്സ് എ ഫോം.
വീട്ടുടമസ്ഥൻ കൈപ്പറ്റുന്ന ആള് ഒപ്പിട്ട് ആ ഫോൺ തിരിച്ചു കൊടുക്കുന്നു, രൂപ
വാങ്ങി. ഓ, താങ്ക് യു വെരി മച്ച് പോസ്റ്റ് മാൻ ഫോർ ഗിവിംഗ് യു ദിസ് 1,000 rupees. ഐ എം ഡീപ്ലി ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ കമ്മിങ് ടു ദിസ് പ്ലേസ്.
നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ, ഈ 1,000 രൂപ കിട്ടിയ വീട്ടുടമസ്ഥന് കവിളിൽ വീണ പോസ്റ്റ് മാനെ നമസ്കരിച്ചിട്ട് വന്നനും വന്നനും 1,000 നന്ദി എന്ന് പറഞ്ഞ് കുമ്പിടോ കണ്ടിട്ടുണ്ടോ? പോസ്റ്റ് മാന് അവനെ ഏൽപ്പിച്ച ദൗത്യം
നിറയുന്നു. താങ്ക് യു, ഗോയിങ് ടു ദി നെക്സ്റ്റ് ഹൗസ്.
പോസ്റ്റ് മാന് നന്ദി എന്ന് പറയുമ്പോഴും കാത്തു നിൽക്കുന്നില്ല, അവന്റെ ജോലി തീർത്തിട്ട് അവൻ അടുത്ത വീട്ടിലേക്ക് പോയി.
The Lord said, that's what you are.
കർത്താവിനോട് പറഞ്ഞു,
ആ മനോഭാവത്തിൽ നീ എന്റെ ശിഷ്യനായിരിക്കണം.
ഐ ഹാവ് മേഡ് യു ഇൻ ഡെറ്റ് ടു ദ ഹോൾ വേൾഡ്,
മുഴുവൻ ലോകത്തിനും കടക്കാരനാക്കി ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു.
ഗോ ആൻഡ് ഗിവ് ദ മണി ഓർഡേഴ്സ്.
എന്റെ സുവിശേഷം, എന്റെ സദ്വർത്തമാനം, ഈ മണി ഓർഡർ എത്ര പേർക്ക് കൊടുക്കാൻ കഴിയുമോ സൗജന്യമായി കൊടുക്കുവാൻ ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്.
യു നോ വെൻ എ പോസ്റ്റ്മാൻ ലീവ്സ് ദ പോസ്റ്റ് ഓഫീസ് ഇൻ ദ മോർണിംഗ്, ഹി ഹാസ് 50,000 rupees in his bag. He looks like one of the wealthiest people going around town.
രാവിലെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്റെ അന്നത്തെ ജോലി നിർവഹിക്കാനായിട്ട് പുറപ്പെടുന്ന പോസ്റ്റ്മാന്റെ സഞ്ചിയിൽ ഒരു പക്ഷെ 50,000 രൂപ ഉണ്ടായിരിക്കാം. അവന് 50,000 രൂപയുമായിട്ട് നടന്നു നീങ്ങുമ്പോൾ ഈ കാര്യം വിചാരിക്കാം, പട്ടണത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തികളിൽ ഒരാളാണ്
ഇങ്ങനെ.
വൈകുന്നേരം വീട്ടിൽ 50,000 രൂപയുമായിട്ട് മടങ്ങിപ്പോകാൻ അവന് അനുവാദമില്ല.
ഐ കാൻ ഗോ ഹോം വിതൌട്ട് ഗിവിംഗ് ഔട്ട് ദ മണി ഓർഡേഴ്സ് മൈസെൽഫ്.
എന്നെ നീ ഏൽപ്പിച്ചതായിരിക്കുന്ന ആത്മീയമായിരിക്കുന്ന മണി ഓർഡറുകള് എത്തേണ്ടിടത്ത് എത്തിക്കാതെ എനിക്ക് വൈകുന്നേരം വീട്ടിൽ ഇത് കൊണ്ടുപോകാനുമില്ല.
ഇപ്പോൾ ഐ ഗോ ഹോം ടു ഹെവൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ഐ ഹാവ് ടു ഫിനിഷ് ഗിവിംഗ് ഓൾ ദി മണി ഓർഡേഴ്സ് ഗോഡ് ഹാസ് ഗിവൻ മീ.
എന്റെ ജീവിതത്തിന്റെ ഈ ചെറുദിനം അവസാനിക്കുന്ന ജീവിത സന്ധിയിൽ എനിക്ക് ദൈവനെ ഏൽപ്പിച്ചത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാതെ എന്റെ നിത്യഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുകയില്ല.
അനദേഴ്സ്,
അത് മറ്റൊരുവന്റേതാണ്. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു.
ഐ ഹാവ് ടു ബി ഫെയ്ത്ത്ഫുൾ.
അതിൽ ഞാൻ തികച്ചും വിശ്വസ്തനായി.
ഗോഡ് ഈസ് ഗിവിംഗ് യു എ ഗോസ്പൽ.
ദൈവം നിങ്ങളെ അവിടുത്തെ സുവിശേഷം ഭരമേൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ പൗലോസ് പറഞ്ഞതുപോലെ കടക്കാരനായിരിക്കുന്നു.
യു ഹാവ് ടു ഗിവ് ബിഫോർ യു go home. Don't take it all with you.
ningal ningala shashwatha bhavanathilekku oru divasam poyum adile munbe
so
ningal kadakkaranaanu ningal bodhathode ee suvisesham adilorku kodukkuvan ningale yelpichirikkunnu.
Don't you be faithful in these three areas.
ippol nam chindiche ee moonu meghalagalile vishwastharayirpan njan ningale usahippikkunnu.
Little things,
athyalpamaya cheriya kaaryangal,
in money,
thanam, mammon, idil
and in that which you may have but belongs to another.
നിങ്ങളുടെ കൈവശമേൽപ്പിച്ചിരിക്കുന്നെങ്കിലും യഥാർത്ഥത്തിൽ മറ്റൊരുവന്റെ വകയായിരിക്കുന്ന കാര്യങ്ങളിലുള്ള വിശ്വസ്തത.
Your house,
നിങ്ങളുടെ വീട്,
the gospel,
സുവിശേഷം,
whatever God has given you,
ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എന്തുമാകട്ടെ,
maybe the ability to do good to somebody,
മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ളതായിരിക്കുന്ന പ്രാപ്തിയായിരിക്കാം.
Do good to them when you have got help.
നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോൾ, നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ കഴിയുമ്പോൾ നന്മ ചെയ്യാതിരിക്കരുത്.
There was a man who died in his 50s.
അൻപതുകളില് ലോകത്തിലാണ് ഈ മരണം വഴി മരിച്ച ഒരാളുണ്ട്.
He was very sick when he was 50 years old.
അൻപത് വയസ്സായ സമയത്ത് ഞാൻ അത്യധികം രോഗിയായി.
He said, I thank God that when I had health, I served God and other people to the best of my ability. Yeah. I thank God that before, when I was healthy, I could serve God and other people.
ഈ അൻപത് വയസ്സായ സമയത്ത് ദൈവസന്നിധിയിൽ ആത്മാർത്ഥത പറയാൻ കഴിഞ്ഞു, കർത്താവ് നന്ദി, എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്ന നാളുകളിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ,
help us to learn the things that we have heard and to apply it in our life.
ഞങ്ങൾ ശ്രദ്ധിച്ചതായ കാര്യങ്ങൾ ഹൃദയത്തിൽ അത് യാഥാർത്ഥ്യമാക്കുകയാണ്
സഹായിക്കണം.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.
Yeah.